ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
कथं न भवस आदेशो भवति इति। तमादेशं विसमिष्टि येन आदेशेन श्रुतेन अश्रुतमपि अन्यश्रुतं भवति। अमतं मतं तर्किदं तर्किदं भवति, अविज्ञातं विज्ञातम् अनिश्चितं निश्चितं भवति। सर्वानपि वेदान् अधीत्य सर्वं च अन्यद्वेद्यम् अधिगम्यापि अकृतार्थैव भवति यावत् आत्मतत्त्वं न जानाति। പറയുന്നത് താല്പര്യം സർവാനുപി വേദാൻ അതീത്യ വേദം എന്ന് അധ്യയനം ചെയ്ത് സർവം ജന്യവേദ്യം വേദത്തിലൂടെ വേദ്യമായിരിക്കുന്ന അറിയേണ്ട കാര്യങ്ങൾ എന്ന അറിഞ്ഞു, അറിഞ്ഞാലും അകൃതാർത്ഥ ഏവ ഭവതി, ഒരു അകൃതാർത്ഥൻ തന്നെ ആയിരിക്കും കൃതാർത്ഥൻ, കൃതം അർത്ഥം ഏന, ഏതൊരുവനാണോ പുരുഷാർത്ഥത്തേക്ക് നേടിയത്, അർത്ഥം പുരുഷാർത്ഥം പ്രയോജനം, അത് കൃതാർത്ഥൻ, അത് നേടാൻ കഴിയാത്ത അകൃതാർത്ഥൻ, പരമപുരുഷാർത്ഥത്തെ നേടാൻ കഴിയുന്നില്ല. വേദം അധ്യയനം ചെയ്താലും വേദത്തിന്റെ വിഷയങ്ങളെല്ലാം അറിഞ്ഞാലും പുരുഷാർത്ഥം എങ്ങനെയാണ് നേടുന്നത്? യാവത് ആത്മതത്വം എന്ന് ഞാൻ ആത്മതത്വത്തെ അറിയാതിരിക്കുന്നത് വരെ ആത്മതത്വജ്ഞാനം. ഇവിടെ ശ്രുതി പറയാൻ താല്പര്യപ്പെടുന്ന എന്താണോ ആത്മതത്വത്തെ കുറിച്ചുള്ള ബോധം, അതിനാശ്രിതം ശ്രുതം ബോധി, അമതം മതം, അവിജ്ഞാതം വിജ്ഞാതം, വേറെ തരത്തിൽ ഇത് തന്നെ പറയും. ഏതിനറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നതായിത്തീരുന്നത്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏന വിജ്ഞാതേന സർവം വിജ്ഞാതം സ്യാത്, ഏതെന്നറിഞ്ഞാലാണോ സർവവും അറിയപ്പെടുന്ന, അതുപോലെ ഇവിടെ പറയും ഏന അശ്രുതം ശ്രുതം ഭവതി. പറയുന്ന എന്തിനുദ്ദേശാ പറയുന്നത്? യാവത് ആത്മതത്വം ന ജാനാതി, ആത്മതത്വത്തെ കുറിച്ചുള്ള അറിവിനെ ഇവിടെ സൂചിപ്പിക്കും. തതേത് അദ്ഭുതം, ഇതാണ് ഇവിടുത്തെ അദ്ഭുതം. ആത്മബോധമാണ് ഇവിടെ അദ്ഭുതമായി പറയുന്നത്. ഇവിടെ സാറിന് പെട്ടെന്ന് ധരിച്ചു പോകുന്ന അർത്ഥം ശ്രുതം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഇനി കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂതവർത്തമാനങ്ങളിലുണ്ട്, ഭൂതവർത്തമാന ഭാവികൾ വർത്തമാനത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാത്തത്. അങ്ങനെ സർവ വിഷയങ്ങളെക്കുറിച്ചും സർവവും കേട്ടതായിത്തീരുന്നു. അങ്ങനെ ഒരർത്ഥം തോന്നാം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. യാവത് ആത്മതത്വം എന്ന് ഞാൻ, ആത്മതത്വ ബോധമാണ്, മറ്റുള്ളതല്ല. അതുപോലെ അമതം മതം, തർക്കിതം, ഊഹിച്ചറിയുന്നത് പ്രത്യക്ഷമല്ലാതെ കൽപ്പനകളിലൂടെ അറിയുന്നത്, അതെല്ലാം അറിഞ്ഞ് അറിയാൻ കഴിയും എന്നല്ല അർത്ഥം. കേൾക്കാതെല്ലാം കേൾക്കുമെന്നോ ഊഹിക്കാൻ കഴിയാത്തതെല്ലാം ഊഹിക്കാൻ കഴിയുമെന്നോ അവിജ്ഞാതം വിജ്ഞാതം നിശ്ചിതം, നിശ്ചിതമായി സർവത്തെ അറിയുക എന്നുമല്ല അർത്ഥം. മറിച്ച് ആത്മതത്വജ്ഞാനം, അതാണ് ഇവിടെ താല്പര്യം. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഒന്ന് സർവവിഷയകജ്ഞാനം, സർവകാര്യങ്ങളെ കുറിച്ച് അറിയുക. മറ്റൊന്ന് അതല്ല ആത്മാവിനെ അറിയുക, ആത്മബോധം. ഇവിടെ സർവവിഷയജ്ഞാനത്തെ അല്ല പറയുന്നത്, മറിച്ച് ആത്മബോധത്തെയാണ്. ഇവിടെ തെറ്റിദ്ധാരണ വരും. ഇവിടെ പറയുന്നത് സർവ വിഷയങ്ങളെ അറിയുന്ന സർവജ്ഞതയാണ്. കേൾക്കാത്തതെല്ലാം കേട്ടതായി കഴിഞ്ഞെന്ന് പറയുമ്പോൾ അത് സർവജ്ഞത്വമാണ്. സാധാരണ ജീവന് സർവം അറിയാൻ കഴിയത്തില്ല. സർവത്തെയും സർവം ഒരുവന് വിജ്ഞാതമായി തീരത്തില്ല. ആത്മബോധം കൊണ്ട് അത് സാധ്യമാകുന്നു? ഇല്ല, അതല്ല. ആത്മബോധം എന്ന് പറയുന്നത് ഏകത്വ ബോധമാണ്, നാനാത്വ ബോധമാണ്. സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് നാനാത്വ ബോധമാണ്. ആ നാനാത്വ ബോധത്തെയല്ല ഇവിടെ പറയുന്നത്, അതാണ് ആത്മതത്വം എന്ന ഞാനാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മറിച്ചെടുത്തു കഴിഞ്ഞാലോ അർത്ഥം വരും, ഒരുവൻ സർവജ്ഞനായിത്തീരും, അതായത് സർവവിഷയകജ്ഞാനമുള്ള ഒരാളായിത്തീരും. ആത്മബോധം കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരുവൻ ആത്മബോധമുണ്ടായാൽ സർവവിഷയങ്ങളെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ്, ആത്മബോധവും സർവവിഷയകജ്ഞാനം. ആത്മബോധത്തിൽ സർവവിഷയകജ്ഞാനം അസ്തമിക്കുന്നു. എന്തുകൊണ്ട്? സർവവിഷയജ്ഞാനം നാനത്വജ്ഞാനമാണ്, ആത്മബോധ ഏകത്വജ്ഞാനം. ആ ഏകത്വജ്ഞാനത്തിൽ എങ്ങനെ നാനാത്വജ്ഞാനം നിലനിൽക്കും? രണ്ടാമത്, നാനാത്വജ്ഞാനം സാധ്യവുമല്ല. കാരണം വിഷയം കുറിച്ചാണ് ഗ്രഹിക്കേണ്ടത്. വിഷയം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായ വിഷയങ്ങളെ ഒരു ജീവന് ആ ജീവന്റെ കർണങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം കർണം പരിച്ഛിന്നമാണ്, എല്ലാ കർണങ്ങളും പരിച്ഛിന്നമാണ്. മനസ്സ്, ബുദ്ധി, ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പരിച്ഛിന്നമാണ്. പരിച്ഛിന്നമായിരിക്കുന്ന ഈ കർണങ്ങളിലൂടെ ഈ അനന്തമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ ജീവന് സാധ്യമേ. ഇത് ജീവനെ സംബന്ധിച്ച് സർവജ്ഞത്വ അസംഭവമാണ്. അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയും, എന്താണ്? പാണിപാദോ ജവനോ ഗ്രഹീത പശിത്യജക്ഷു ശുണോത്യകർണ. കണ്ണില്ലാതെ കാണും, ചെവിയില്ലാതെ കേൾക്കുന്നു. കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയത്തില്ല. കർണന്റെ ആ പരിമിതി ജ്ഞാനത്തെ ബാധിക്കും. ചെവി കൊണ്ട് കേട്ടുകഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയത്തില്ല. അവിടെയെല്ലാം ജ്ഞാനത്തിന് പരിമിതികളുണ്ടാകും. കാരണം കർണങ്ങളെ ആശ്രയിക്കുന്നു. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു? കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു. കർണങ്ങളിലൂടെയല്ല ആ ജ്ഞാനം, ഈശ്വരീയ ജ്ഞാനം. ഇവിടെ ഒരു ജീവനെ ഉപദേശിക്കുകയാണ്, ആത്മതത്വത്തെ കുറിച്ച് ഉപദേശിക്കുകയാണ്. ഈശ്വരനെ പോലെ സർവജ്ഞനാകാനുള്ള വഴിയൊന്നുമില്ല ഉപദേശിക്കുന്നു. എന്നാൽ ഈ ആത്മബോധത്തെയും സർവജ്ഞത്വം എന്ന് പറയും. അർത്ഥത്തിലാണ് മഹാത്മാക്കളെ സർവജ്ഞൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? സർവം ജാനാതി, സർവത്തെ അറിയുന്നു സർവജ്ഞൻ. ആത്മജ്ഞാനിയും സർവജ്ഞനാണ്, സർവത്തെയും അറിയുന്നതും. ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് അതാണ്. ആത്മജ്ഞൻ സർവത്തെയും എങ്ങനെ അറിയുന്നു? സർവം ആത്മരൂപേണ ജാനാതി, സർവത്തെയും ആത്മസ്വരൂപത്തിൽ അറിയുന്നു. അതുകൊണ്ട് സർവജ്ഞന. സർവത്തിനെയും അതാതിന്റെ രൂപത്തിലല്ല, സർവത്തിനെയും ആത്മരൂപത്തിലറിയുന്നു. അങ്ങനെ അറിഞ്ഞാലും സർവജ്ഞന. പക്ഷെ അവിടെ സർവവിഷയ ജ്ഞാനം എന്നുള്ള അർത്ഥം ഇല്ല, അത് അസംഭവമാണ്. രണ്ടും രണ്ട് കാര്യങ്ങൾ. ഒന്ന് അതീന്ദ്രിയ ജ്ഞാനം, മറ്റൊന്ന് സർവജ്ഞത. ഇത് രണ്ടും ഒരുപോലെയല്ല ചർച്ച ചെയ്തത്. അതായത് സാധാരണ ജീവന്മാർക്ക് സേന്ദ്രിയമായ ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. യോഗികൾക്കും മറ്റും അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. ഇവിടെ ഋഷിമാര് തന്നെ പറയുന്നു, കർമ്മം, കർമ്മത്തിന്റെ ഫലം, ഇതൊന്നും സാധാരണ ജീവന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല, അതീന്ദ്രിയമായ വിഷയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കാര്യങ്ങളും പറയുന്നു. ഹർഷജ്ഞാനം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സാധാരണ ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത തലത്തിൽ ഋഷിമാരുടെ പ്രജ്ഞ കടന്നു ചെല്ലും. ആ വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടാകും. അത് സർവജ്ഞതയല്ല, എന്നാലും പരിമിതമാണ്. ചില വിഷയങ്ങളെ കുറിച്ച് അതീന്ദ്രിയമായി അറിഞ്ഞാൽ മറ്റു വിഷയങ്ങളെ കുറിച്ച് അറിയാതിരിക്കും. അങ്ങനെ സംഭവിക്കാം. അവിടെയും ഒരു ജീവന് സർവജ്ഞത സാധ്യമല്ല, അതീന്ദ്രിയ ജ്ഞാനം ഉള്ളിടത്ത്. യോഗശാസ്ത്രത്തിലും മറ്റും പറയുന്നു, മണിമന്ത്ര ഔഷധികൾ കൊണ്ട് വരുന്ന സിദ്ധി, അതുകൊണ്ട് വരുന്ന സർവജ്ഞത, അതും പരിച്ഛിന്നമാണ്, പരിമിതമാണ്. എന്തുകൊണ്ടാണ് പരിമിതമാകുന്നത്? നമ്മുടെ സിദ്ധി സാധനയെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ സിദ്ധികളും സാധനയെ ആശ്രയിച്ചിട്ടാണ്. ഈശ്വര സർവജ്ഞനായിരിക്കുന്നത് എന്തെങ്കിലും സാധനയിലൂടെ നേടിയ സിദ്ധി കൊണ്ടല്ല. പക്ഷെ യോഗി സിദ്ധനാകുന്ന എങ്ങനെ? എന്തെങ്കിലും സാധനയിലൂടെ നേടുന്ന സിദ്ധിയാണ്. ഓരോ സിദ്ധിക്കും പ്രത്യേക സാധന നിർദ്ദേശിച്ചിട്ടുണ്ട്. യോഗസൂത്രത്തിനും മറ്റും പറയുന്നു, യോഗശാസ്ത്രങ്ങളെല്ലാം പറയുന്നു, തന്ത്രമന്ത്രശാസ്ത്രങ്ങളെല്ലാം പറയുന്നു. അവിടെ എന്താണ്? ഇന്ന പ്രത്യേക സിദ്ധിക്ക് വേണ്ടി ഇന്ന സാധന ചെയ്യുക. അപ്പൊ ആ സിദ്ധി ആ സാധന അപേക്ഷിക്കുന്നു. ആ സാധന കൊണ്ട് ആ സിദ്ധി കിട്ടും, മറ്റേ സിദ്ധികളില്ലാതെ പോകും. അത് വേണമെങ്കിൽ പിന്നെ അത് ചെയ്യണം. അങ്ങനെ അനന്തമായ സിദ്ധികളും അനന്തമായ സാധനയുമായിട്ട് പോകും. സാധനയിലൂടെ ഉണ്ടാകുന്ന സിദ്ധികളും പരിമിതമാണ്, കാരണം അത് സാധന അപേക്ഷിക്കുന്നു. അവിടെയും യോഗിക്ക് സർവജ്ഞനാകാൻ സാധ്യമല്ല. സിദ്ധി ആശ്രയിക്കുന്നുണ്ട്. ഈശ്വരൻ ഏതെങ്കിലും സാധനം ചെയ്തിട്ടാണോ സർവജ്ഞനായതല്ല. യോഗികളും മറ്റും സാധനയിലൂടെ ആയിരിക്കും സിദ്ധിയെ നേടുന്നത്. അതുകൊണ്ട് അതിന് പരിമിതിയുണ്ട്, കാലദേശങ്ങളെ കൊണ്ട് പരിമിതി വരും. ഭരണങ്ങളുടെ പഠിത്തവും ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, സാമർഥ്യം ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് സിദ്ധി പ്രകടമാകുന്നത്. കർണങ്ങൾ, അന്ധകർണം മറ്റും നല്ല യോഗ്യമായിരുന്നില്ലെങ്കിൽ സിദ്ധിയൊന്നും പ്രകടമാകത്തില്ല. ഇവരും സാധാരണക്കാരനെ പോലെ, ഇവരും ലൗകികമായ അജ്ഞനായ ഒരു മനുഷ്യനെ പോലെ യോഗി നിസ്സഹായനായി പോകും. കർണക്ഷതി സംഭവിച്ചാണ്, കർണങ്ങൾക്ക് എന്തെങ്കിലും ഇന്നുമണിത് സംഭവിച്ചത് യോഗിയുടെ സിദ്ധി പ്രകാശിക്കാതെയാണ്. അതിന് വലിയ യോഗികളൊക്കെ ഒരു ബോധമില്ലാതെ കിടക്കും, അപ്പൊ അവരിൽ നിന്നൊരു സിദ്ധിയും പ്രകടമാകത്തില്ല. ഭൂതഭാവിയിലൊന്നും അറിയാതിരിക്കും, ചിലപ്പോൾ അറിഞ്ഞിരിക്കും, ചില സമയ സിദ്ധി പ്രകടമായെന്നിരിക്കും, ചിലപ്പോൾ അജ്ഞനെ പോലെ ആകും. ഇപ്പൊ സർവജ്ഞത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, ജീവനെ സംബന്ധിച്ച് സിദ്ധി ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അത്ര ഒരു സർവജ്ഞതയെ കുറിച്ചല്ല പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെല്ലാത്തിനെയും അറിയും, ഭൂതഭാവിയിലെല്ലാം അറിയും, മറ്റുള്ളവരുടെ മനസ്സറിയും, ഭാവിയെ അറിയും. അതിൽ അങ്ങനെ എന്തെങ്കിലും സിദ്ധികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങൾ ചെയ്താൽ അങ്ങനെ സിദ്ധി ഉണ്ടാകും. സർവസാധാരണമല്ല, അപൂർവം യോഗികളിലും മറ്റും കാണുന്ന കാര്യമാണ്. അത് വളരെ ക്ലേശകരമായ തപസ്സും മറ്റും ആവശ്യമാണ്, അല്ലാതെ ഉണ്ടാവത്തില്ല. അത് നാനാത്വജ്ഞാനമാണ്, ഏകത്വജ്ഞാനമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മതത്വജ്ഞാനം. തദ്ദേശത്തെ അത്ഭുതം, അതാണ് ഇവിടുത്തെ അത്ഭുതം. ശ്രുത്വ ആഹ, ഇതിവിടെ അത്ഭുതമാണ്. ആത്മതത്വബോധത്തെക്കാൾ വലിയൊരു അത്ഭുതം ഭൂതത്തെയോ ഭാവിയോ അറിയുന്നതോ മറ്റൊരാളുടെ മനസ്സറിയുന്നതോ പ്രവചിക്കുന്നതോ ഒന്നും അത്ഭുതമല്ല. എന്തുകൊണ്ട്? ഒരു കർമ്മവും അതിന്റെ ഫലവും, അതിൽ അത്ഭുതത്തിനൊരു അവകാശമുണ്ട്. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്, ആ നിയമവിധേയമായി പ്രവർത്തിക്കുന്നതൊന്നും അത്ഭുതമല്ല. എന്താണ് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അതൊരു നിയമത്തിന് അധീനമാണ്. അതുകൊണ്ട് അതിൽ അത്ഭുതം അവകാശപ്പെടാൻ, ഇന്ന സാധന ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും, ആ സാധനയുടെ പൂർത്തിയിൽ ആ ഫലം ഉണ്ടാകുന്നു, അത് വ്യവസ്ഥിതമാണ്. ഈശ്വരന്റെ നിയമം അനുസരിച്ച് ഇവിടെ നിശ്ചയപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, പ്രവർത്തിക്കുന്ന ഫലം ഉണ്ടാവും. പ്രസിദ്ധി ഉദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് ആ പ്രവൃത്തിയെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാകും. എന്തുകൊണ്ട്? അത് കർമ്മ നിയമം, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മത്തിന്റെ നിയമം. അതിനെന്താ അത്ഭുതപ്പെടാനില്ല? അതിനൊന്നും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇതെന്താണ്? ആത്മബോധം ഒരു കർമ്മഫലമല്ല. മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അത് കർത്തൃതന്ത്രമല്ല, പുരുഷപ്രയത്നത്തിന് അധീനമല്ല. അവിടെ നിയമങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. തദ്ദേശത്ത് അത്ഭുതം, അതിന് പ്രവർത്തിക്കാനോ അതിന് സ്വാധീനിക്കാനോ ഒന്നുമില്ല. അത് ഭരണങ്ങളെ ആശ്രയിക്കുന്നില്ല, ജീവന്റെ കർത്തൃത്വത്തെ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ പിന്നെ ഭരണങ്ങളെ എങ്ങനെ ആശ്രയിക്കും? അത് അത്ഭുതമാണ്. ബാക്കി എല്ലാം അത്ഭുതമാകുന്ന ഈ സിദ്ധികളും മറ്റും യോഗസിദ്ധികളും മറ്റും അത്ഭുതമാണ്. അത് പാമരന്മാരെ സംബന്ധിച്ച്, അജ്ഞന്മാരെ സംബന്ധിച്ച് അത് അത്ഭുതമാണ്. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്താണോ ഇതെല്ലാം വിധേയമായി നിയമ വിധേയമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്, നിശ്ചിതമായ കാര്യങ്ങളാണ്. കർമ്മവും അതിന്റെ ഫലവും എന്നുള്ള നിലയ്ക്ക് ഈശ്വര നിയോഗം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും അത്ഭുതപ്പെടുത്തില്ല. സർവജ്ഞത്തിലോ അതീന്ദ്രിയ വിഷയങ്ങളിലോ ഒന്നും അത്ഭുതത്തിന് അവകാശമില്ല. അത് ഒരു പാമരന്റെ അജ്ഞാനത്തെ അപേക്ഷിച്ചത് മഹത്വമുള്ളതാണ് അത്തരം കാര്യങ്ങൾ. പക്ഷെ ആത്മബോധത്തെമായി നോക്കുമ്പോൾ അത് തുച്ഛവുമാണ്. ഇതെല്ലാം അതിന് അത്ഭുതം എന്ന് പറയാൻ വയ്യ. ആത്മബോധവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിന് തുച്ഛമെന്നാണ് പറയുന്നത്. ഈ അത്ഭുതങ്ങളല്ല. എന്തുകൊണ്ട് ആത്മബോധത്തിൽ ഇതെല്ലാം അത്ഭുതങ്ങളല്ലാതായിത്തീരുന്നു? തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആശ്ചര്യമില്ല. വാസിഷ്ഠത്തിനും മറ്റും പറയും, ഇവിടെ എന്താണ് ആശ്ചര്യമായിട്ടുള്ളത്? അത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു, ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറയുന്നത് പാമരനാണ്. തത്വജ്ഞനെ സംബന്ധിച്ചും തത്വനിഷ്ഠയിലൂടെ ആശ്ചര്യകരമായിട്ടൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട് പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത്? ഇവിടെ പാമരൻ എന്തെങ്കിലും അത്ഭുതമായി കണ്ടാലും ഇനി സ്വാഭാവികമായി കണ്ടാലും എല്ലാം ഈശ്വര നിയമം അനുസരിച്ച്, ഈശ്വരന്റെ നിയോഗം അനുസരിച്ച് പോകുന്നു. അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ട കാര്യങ്ങളാണ്, അതിന് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നെ മഹത്വം എന്ന് പറയുന്ന ഇവിടെ ആധ്യാത്മിക മഹത്വം എന്ന് പറയുന്നത് ഒരുവന്റെ ഈശ്വര ബോധത്തിലാണ് മഹത്വം, അല്ലെങ്കിൽ അയാളുടെ ഹൃദയശുദ്ധിയിലാണ് മഹത്വം. അവിടെ എല്ലാ മഹത്വവും അന്തർഭവിച്ചിരിക്കുന്നു. ഹൃദയശുദ്ധിയിൽ അത് മഹത്വം ആണ്, ഈശ്വര ബോധവും മഹത്വമാണ്, ഇത് രണ്ടും. അതുകൊണ്ട് ആത്മബോധത്തെയാണ് ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത്. മറ്റൊന്നും അത്ഭുതമല്ല. തദ്ദേശത്ത് അത്ഭുതം ശ്രുത്വ കഥം നു യദത് അപ്രസിദ്ധം അന്യവിജ്ഞാനേന അന്യവിജ്ഞാതം ഭവതി ദൈവം മന്വാന പ്രശ്യതി. കേട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള സംശയം ഉണ്ടാവും. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്? ആത്മബോധത്തെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാൻ പറ്റും? ഒന്നിന്റെ അറിവുകൊണ്ട് വേറൊന്നിനെ അറിയാം, അതല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ അവരർത്ഥം വരും. ആത്മാവിനെ അറിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. വേറൊരാളുടെ മനസ്സറിഞ്ഞു, വേറൊരാളുടെ ഭൂതം അറിഞ്ഞു, വേറൊരാളുടെ ഭാവി അറിഞ്ഞു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. കഥം നിക്കേന പ്രകാരണ ഭവസാദേശോ ഭൂതി, എന്താണ് ഉദ്ദേശം? ജിജ്ഞാസ ഉണ്ടാകുന്ന അതിനു വേണ്ടിയിട്ടാണ്. ആദ്യാദ്യം ജിജ്ഞാസ കാരണം ഉണ്ടാകുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം കാണുമ്പോൾ, അതിശയം കാണുമ്പോൾ, ഒരു പാമ്പരനെ സംബന്ധിച്ച് അത്ഭുതകരമായ അതിശയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടാകും. അസാധാരണമായ കാര്യമാണ്, സാധാരണ മനുഷ്യൻ നിർവഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് അനാധ്യാത്മികത എന്ന് കരുതി മനുഷ്യൻ ആധ്യാത്മികതയോട് ആകർഷിതരാകും. അതുപോലെ തന്നെ ഇവിടെയും ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? അശ്രുതമായതെല്ലാം അശ്രുതമായി തരുന്ന വിദ്യ എന്താണ്? കാരണം ഇവിടെ 12 വർഷം വേദമൊക്കെ അധ്യയനം ചെയ്തു, പഠിച്ച കാര്യങ്ങൾ അറിയാം, പഠിക്കാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാം അറിയാമെന്നാണ്. പഠിക്കുന്നതും പഠിച്ചതും പഠിക്കാത്തതും എല്ലാം അറിയാൻ പറ്റുമെന്നാണ്. അപ്പൊ ഒരു ജിജ്ഞാസ ഉണ്ടാവുന്നു, അതെങ്ങനെ സാധിക്കും, അതിനെന്താ ഉപായം എന്ത് വിദ്യയിലൂടെയാണ്, എന്ത് സാധന ചെയ്താലാണ്, എന്ത് അഭ്യാസം കാണിച്ചാലാണ് എന്നൊരു ജിജ്ഞാസ ഉണ്ടാവും. മനുഷ്യന്റെ ആധ്യാത്മിക ജിജ്ഞാസ എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ അദ്ഭുത ജിജ്ഞാസയാണ്. അത് പരമാർത്ഥമല്ല എന്നാണ്. ആധ്യാത്മിക വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടെന്നുള്ളതല്ല, അത് സംഭവിക്കാം. വിശിഷ്ടമായ ജ്ഞാനമോ അലൗകികമായ ജ്ഞാനമോ ഒക്കെ സംഭവിക്കാം. പക്ഷെ തത്വത്തിൽ അതിനൊന്നും പ്രാധാന്യമില്ലാതെ പറഞ്ഞിരുന്നു. തത്വദൃഷ്ടിയിൽ ആത്മബോധത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. പക്ഷെ പാമരന്മാർ അതിലേക്ക് ആകർഷിച്ചിട്ടില്ല. അതാണ് മഹാത്മാക്കളുടെ സാമീപ്യത്തിനും പാമരന്മാർക്ക് ശ്രദ്ധയും താല്പര്യമൊക്കെ മറ്റു വിഷയങ്ങളിലായിരുന്നു. ആത്മബോധത്തിലായിരിക്കില്ല താല്പര്യം. അവരുടെ താല്പര്യം അത്ഭുതങ്ങളിലും തുച്ഛമായ കാര്യങ്ങളിലായിരിക്കും. അതുകൊണ്ടിവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു, എങ്ങനെ, ഏത് തരത്തിൽ ആ വിദ്യ എനിക്കും കിട്ടുന്നത്. ഒരാളെ കുറിച്ച് കേട്ടു, അദ്ദേഹത്തിന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും, യോഗസിദ്ധനാണ് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ പറക്കും എന്നുണ്ടെങ്കിൽ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ആകർഷകരാകും. പക്ഷെ വലിയ തമാശയായിട്ട് തോന്നും.